ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ കെയറിംഗ്ലി യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുമ്പോൾ ഇന്നത്തെ വിഷയം മാനസികാരോഗ്യമാണ്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ വിലയേറിയ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി നൽകുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസലിയാണ്. ഡോക്ടർ, നമുക്കിപ്പോ എന്താ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു പ്രതിവിധി വേണമല്ലോ അല്ലേ? എന്തൊക്കെയാണ് ഈ താളം തെറ്റിയ ആൾക്കാർക്ക് ഒരു ജീവിത വെളിച്ചം എന്ന നിലയിൽ? ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം എടുക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വായിച്ചൊരു വാർത്തയാണ്, ബാംഗ്ലൂരിലുള്ള ഒരു കൂട്ടം മലയാളികള് ഈ മാനസിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഹിന്ദി സോങ് പുറത്തിറക്കി. അതിലവര് തീർച്ചയായിട്ടും മനസ്സിന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള പാട്ടുകൾ ഇറക്കിയത്. അതുപോലെ ഓരോ മാനസിക ആരോഗ്യ ദിനത്തിലും ഒരുപാട് ആൾക്കാർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്താലും എല്ലാ പ്രാവശ്യം, നേരത്തെ ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും ഇതിലേക്ക് വീണുകൊണ്ടേ ഇരിക്കുക. ഇതിന്റെയൊക്കെ ഒരു പ്രതിവിധി നമുക്ക് ആവശ്യമാണ് അല്ലേ?
തീർച്ചയായിട്ടും പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും, മറ്റു തരത്തിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് അതൊക്കെ നമ്മളെ നാട്ടിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ബാലൻസ് ശരിയാവാനുള്ള ഒരു കാര്യങ്ങളാണ്. കുറെ ആൾക്കാർ ജനിക്കുന്നു, കുറെ ആൾക്കാർ മരിക്കുന്നു. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇവിടെ ബാലൻസ്ഡ് ആയി പോണത്. അതിലേതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ മഴയുണ്ടായി, ഫ്ലഡ് വരുന്നത് തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ടാണ് നമ്മളെ നാട്ടിലൊക്കെ ഫ്ലഡ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നത്. അതിനു മുമ്പ് നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ മഴക്കാലം എന്ന് പറയുമ്പോൾ ഒരു പേടിക്കൂടി ആളുകളെ മനസ്സിൽ വരൽ തുടങ്ങി. ബിക്കോസ് വെള്ളം പോവാൻ സ്ഥലമില്ല, അടഞ്ഞു കിടക്കുന്നു, അപ്പൊ പിന്നെ അവിടെ ഫ്ലഡ് ആവണം. അപ്പോ അതുപോലെ അതിന്റെ ബാലൻസിന്റെ ഭാഗമാണത്. ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവും, ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിൽ പെട്ട കാര്യങ്ങളാണ്. ഈ ലഹരികളും പ്രശ്നങ്ങളും പാടെ ഇല്ലാതാവുന്നില്ല. അത് ഒരു സ്ഥലത്തില് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം കുറെ ആളുകൾ അതിന് വിമുക്തി നേടി, അതിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പുതിയ അതിലേക്ക് കടന്നു വരുന്നു. പിന്നെ ഈ അനുഭവങ്ങളുള്ള ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ ഇതിൽ പുതിയ ആളുകൾ അടിമപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ ചില ആളുകൾക്ക് അതൊരു പിന്നെ ഒരു അവരൊരു പ്രോത്സാഹനം, അല്ലെങ്കിൽ അവരതിന് പിന്തിരിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനമായി കൂട്ടിക്കൊണ്ട് ചിലപ്പോൾ പിന്തിരിയുന്നത് ധാരാളം കാണാറുണ്ട്. ഇപ്പൊ ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട്, AA ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഈ മദ്യപാനൊക്കെ നിർത്തിയ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആളുകൾക്കുള്ള ഒരു ഒരു ഗ്രൂപ്പാണ് അത്. അതിൽ ഓരോരുത്തർ അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അപ്പൊ പല ആളുകളും അതിലേക്ക് പോവാതിരിക്കാൻ അതില് പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വന്ന് പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അതിന് പിൻവാങ്ങാനുള്ളൊരു പ്രചോദനമാണ്. അങ്ങനെ ഉള്ള മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ എന്തെങ്കിലും ചിലപ്പോ പ്രതിരോധ ശക്തി ഇല്ലാത്ത ആളുകളിൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ പോകും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് പെട്ടെന്ന് ആ പ്രതിരോധ ശക്തി കൂട്ടിയാൽ നമുക്ക് പഴയ അവസ്ഥ നോർമാലിറ്റിയിലേക്ക് തിരിച്ചു വരാനും സാധിക്കും.
പിന്നെ അതുപോലെ തന്നെ
വരാൻ കഴിയാതെ കടന്നുരുളുമ്പോഴാണ് നമുക്ക് പ്രശ്നമാവുന്നത്.
ആരും
ശ്രദ്ധിക്കാനില്ലാതെയും ഒറ്റപ്പെട്ടും ആ പ്രശ്നത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോ. ഇപ്പൊ നേരത്തെ നമ്മളെ സുഹൃത്ത് വിളിച്ചപ്പോ പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. അപ്പൊ അതൊക്കെ വേഗം ട്രീറ്റ്മെന്റ് എടുത്ത കറക്റ്റ് ആവുന്നുള്ളൂ.
ഇപ്പൊ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോ തന്നെ പല ആൾക്കാരും ഫാമിലി ഒക്കെ നാട്ടിലേക്ക് പോയി. അപ്പൊ അവര് തീർച്ചയായിട്ടും വിചാരിച്ച എന്താണ്, ഓ സുഹൃത്തുക്കളെങ്കിലും ഉണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോ അവരും ഇഷ്യൂസിലായി, അവര് ആരുടെയും തെറ്റല്ല ഇത്. അപ്പൊ എന്താണ്, കുറെ വിഭാഗങ്ങൾ അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആ ഒറ്റപ്പെടലിനെ അവർക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? അത് ഈ ഒരു ദിനത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് തോന്നല്ലേ ഡോക്ടർ?
ഒറ്റപ്പെട്ടു പോകുമ്പോ ആ സമയത്ത് അതിജീവിക്കലാണ് വളരെ പ്രധാനം.
തീർച്ചയായും അതിനൊരു അതിജീവനം വളരെ അത്യാവശ്യമായി വരുന്നു അല്ലേ?
പ്രത്യേകിച്ച് ഇവിടെ ഗൾഫിലേക്കുള്ള ആളുകൾക്ക് അത്ര ചിന്തകൾ കുറച്ച് കൂടും. ഇപ്പൊ ഇവിടുന്ന് ഫ്ലൈറ്റുകളൊക്കെ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ആദ്യം കൂടുതലായിരുന്നു.
അതെ അതെ.
ഇപ്പൊ ആ ഫ്ലൈറ്റുകളൊക്കെ ഉടൽ തുടങ്ങി. ഇപ്പൊ അങ്ങോട്ടാണ് ഫെയർ കുറവ്, അവിടുന്ന് ഇങ്ങോട്ട് ഫെയർ കൂടുതലാണ്. മനസ്സിലായി? ഇപ്പൊ ആ പ്രശ്നം അവിടെ നാട്ടിൽ ചെന്നപ്പോൾ ആ പ്രശ്നം തീർന്നു. കാരണം ഫ്ലൈറ്റ് ഒക്കെ ഉടലെ പെട്ടെന്ന് നിർത്തി എന്ന് പറയുമ്പോ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളൊരു ആദ്യം വരുമ്പോ അതിനോടനുബന്ധിച്ച് കുറെ ആൾക്കാർക്ക് പ്രശ്നം. അപ്പൊ ഓരോ സിറ്റുവേഷൻ വരുമ്പോ അതിനനുസരിച്ച് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ അതിജീവിച്ച് എങ്ങനെങ്കിലും മുന്നോട്ട് നീങ്ങുക തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
തീർച്ചയായും ഈ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ അടുക്ക പോവുക എന്ന് പറയുമ്പോൾ, ഡോക്ടറെ പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് മാസത്തിൽ വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ. കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ച് അങ്ങോട്ട് വരാം എന്നേ ഉദ്ദേശിക്കും. അതേ സമയം പെട്ടെന്ന് ഒരു സാഹചര്യത്തെ ഒന്ന് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന് ഒരു ഒറ്റപ്പെടലിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവനവൻ ഏത് രീതിയിലാണ് തിരിച്ചറിയേണ്ടത്?
അല്ല, അതാണ് നമ്മൾ ഈ കൂട്ടുകെട്ടുകൾ ആരെങ്കിലും നല്ലൊരു ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടെത്തണം. നല്ലൊരു ഫ്രണ്ടിനെ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ഫ്രണ്ട്സുകൾ നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലങ്ങൾ അവരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ, നമ്മളൊരു കോൺഫിഡൻസ് ഉള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നമുക്കൊരു റിലീഫ് കിട്ടും. അതുപോലെ ഒരു ഈശ്വര വിശ്വാസിയായിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളെ മതവിശ്വാസത്തിന് അടുപ്പിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടും. ഇനിയിപ്പോ ഇവിടെ അത്തരം ഫ്രണ്ട്സുകൾ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മളെ ലൈഫ് പാർട്ണർ ഭാര്യയോ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുമായിട്ടാണെങ്കിൽ പോലും ഇപ്പൊ വീഡിയോ കോൾ അടക്കം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ഒരു സമയം ചെലവഴിച്ച് നമ്മൾ അവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ കുറച്ച് ലഘൂകരിക്കാൻ സാധിക്കും.
തീർച്ചയായിട്ടും
ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ചെയ്യേണ്ട
സ്റ്റെപ്പ്.
അതെ, അവിടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഡോക്ടർ സഹായം, അല്ലാതെ എല്ലാത്തിനും വേറെ ഓടി വന്ന് ഡോക്ടറെ കാണുക എന്നുള്ളതല്ല. ഒരിക്കലും അങ്ങനെ അല്ല
പറയുന്നത്.
പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത്.
തീർച്ചയായും. അപ്പൊ മാനസികാരോഗ്യം എന്താ ഒന്ന് ഗുണകരമാകുന്നതിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സമീപനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണല്ലേ.
തീർച്ചയായിട്ടും.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടറെ, ഇപ്പോ നമ്മള് ഇവിടെ ഡോക്ടർ ഇപ്പൊ ഈ ഒരു ദിവസം നമ്മൾ ഈ ഒരു വിഷയത്തിനായി മാറ്റി വെച്ചു, മറ്റുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും അങ്ങനെയുള്ള പല പല വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട് ബാക്കിയുള്ള നാല് ദിവസങ്ങളിൽ. അപ്പോഴൊക്കെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു കോളെങ്കിലും ഒരാളെങ്കിലും പറയുന്നത് സ്ട്രെസ്സിന്റെ കാര്യമാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ഇന്ന് ആൾക്കാരെ പിടികൂടിയിരിക്കുന്നത്. അവർക്ക് ജോലി കുറഞ്ഞിരുന്ന സമയമാണ് ഇവിടുത്തെ ലോക്ക്ഡൌൺ ടൈം എന്നൊക്കെ പറഞ്ഞാൽ. വീട്ടിലിരുന്നാണെങ്കിലും വലിയ വർക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പല കമ്പനികളിൽ നിന്നും പലരും പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ജോലി ഭാരം ഇപ്പോൾ വളരെ വലിയതായിട്ട് കൂടുകയും വളരെ കുറച്ച് ആൾക്കാർ അത് ചെയ്യാനുമായിട്ട് മാറിക്കഴിഞ്ഞു. ആ ഒരു സാഹചര്യം അവർ ആർക്കും പല ആൾക്കാർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓവർ ജോലി ഭാരം കാരണം അവർക്ക് ജീവിതത്തിലേക്ക് തിരിയാൻ പറ്റുന്നില്ല, അവരുടെ സന്തോഷം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അത്തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ ഇന്ന് ഈ പ്രവാസ ലോകത്തുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഡോക്ടറിന് എന്താണ് ഈ ഒരു ദിവസത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ളത്?
അതെ, ഈ സ്ട്രെസ് പലതരത്തിലുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ആ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ, ഇപ്പൊ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്
ഹലോ
ഹലോ നമസ്കാരം.
നമസ്കാരമുണ്ട്. പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ?
ഞാൻ അജ്മാൻ അഷ്റഫ് ആണ്.
ഓ ആയിക്കോട്ടെ, സംസാരിച്ചോളൂ. ഡോക്ടർ ഉണ്ട് കേട്ടോ.
ഡോക്ടറെ, ഡോക്ടർ വിധി പെട്ടതാണോ എന്നറിയില്ല, എനിക്കൊരു ഒരു വ്യത്യസ്തമായൊരു സംശയം ഒന്ന് ചോദിക്കാനാ.
പറഞ്ഞോളൂ.
അതായത് ഞാൻ ഈ പെട്ടെന്ന് ഒച്ച കേട്ടാല് ഞെട്ടി പേടിച്ചു പോവുക, ഇരുട്ടിനെ പേടിക്കുക, ഇരുട്ടത്ത് ഇപ്പൊ ഒരാള് വേക്കിൽ വന്ന് ഇട്ടേ എന്നിരുമ്പം പേടിച്ചു പോവുക, അതുപോലെ അങ്ങനെയൊക്കെ പേടിച്ചു പോകുന്നൊരു ഇതുണ്ട്. ആ പേടിച്ചു പോകുമ്പോൾ നെഞ്ചിടുപ്പ് ഒരുപാട് കൂടി കൂടിയിട്ട് ആ പേടിന്റെ ശക്തിക്ക് അനുസരിച്ചുള്ള നെഞ്ചിടുപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോ എന്റെ ഭാര്യയെ കടക്കുമ്പോ രാത്രി എന്തെങ്കിലും, ഇപ്പൊ ഭാര്യയൊക്കെ ഇവിടാണ്ട് നാട്ടിലേക്ക് വിളിക്കുക, അപ്പൊ എന്തെങ്കിലും ഭാര്യയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ഫീല് തട്ടിയാൽ അത് രാത്രി എന്തെങ്കിലും വിളിച്ചു പറയും, സ്വപ്നത്തിൽ ഇങ്ങനെ പറയും. അപ്പോ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് നെഞ്ചിടുപ്പ് ചിലപ്പോ പെട്ടെന്ന് ഭാര്യ തന്നെ എനിക്ക് എന്തോ ആകുന്ന ഇത്തിരി വെള്ളം എടുത്തരി അല്ലെ നെഞ്ചുവേദന ഇതെല്ലാം കൂടി പറയുമ്പോഴേക്ക് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതായിട്ടുള്ള ഒരു കുഴഞ്ഞു പോലും നെഞ്ചിടുപ്പ് ഇങ്ങനെ സൗണ്ട് കേൾക്കണ മാതിരിയുള്ള നെഞ്ചിടുപ്പും ഇതെല്ലാം കൂടി എങ്ങനെ ഈ പേടിച്ചോണ്ട് ഇതോ ഇതിന് എന്താണ് ഇതിൽ വല്ല പ്രയാസമുണ്ടോ? അപ്പോ ഈ കഴിഞ്ഞൊരു 10 ദിവസം മുമ്പതേ മാതിരി വൈഫ് എന്തോ രാത്രിയൊക്കെ പറഞ്ഞു കേട്ടിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഒരു എരിച്ചില് പോയിച്ചിലൊക്കെ എനിക്ക് ഈ നെഞ്ചത്തൊക്കെ.
ഓക്കെ,
അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി, ഇത് എന്താണ് പ്രശ്നമുണ്ടോ അല്ലേ?
ഇത് തീർച്ചയായിട്ടും ഇതിന് പ്രതിവിധിയുണ്ട്. ഇതിന് ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണണം. അദ്ദേഹം ചെറിയ ആൻസൈറ്റി കുറക്കാനുള്ള ചിലൊരു മെഡിസിൻ തന്നു കഴിഞ്ഞാൽ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും. അതെല്ലാം ഒന്നിന്റെ കൂടെ പുറപ്പാണ്, ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ ബാക്കിയെല്ലാം
പോവും.
അതെ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ ഓരോന്നിനും ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല, ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യും.
അതന്നെ അത് തന്നെ ചോദിക്കണോ? കാരണം ഈ പേടി ഇങ്ങനെ, കാരണം വെച്ചാൽ ആരെങ്കിലും ഒന്ന് വേക്കുന്ന വെറുതെ ഒന്ന് ഇട്ടേന്ന് അല്ല, അല്ലെ ഒന്ന് പെട്ടെന്നൊന്ന് പേടിപ്പിക്കുക, വല്ലാത്തൊരു പേടിയായി. ഇപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം ഇങ്ങനെ അല്ലെ, വേറെ ആർക്കും ഉണ്ടാവില്ലേ എന്നറിയില്ല.
അപ്പൊ ആളുകൾക്ക് ഉള്ള ഒരു ആൻസൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്.
അപ്പൊ ഏതായാലും എന്റെ ഇത് കേൾക്കുന്നവർക്കൊക്കെ ഒരു ശ്രദ്ധിച്ചോട്ടെ. ഓക്കെ, ഓക്കെ, താങ്ക്
യു. ഡോക്ടർ, നമ്മൾ സംസാരിച്ച സ്ട്രെസ്സിലേക്ക് വരാം.
അപ്പൊ സ്ട്രെസ് നമുക്ക് ഏതൊക്കെ ഒരു ജോലി സ്ഥലമാണെങ്കിൽ, ആ ജോലി സ്ഥലത്ത് നമുക്ക് പറ്റാത്ത ഒരാളുണ്ടെങ്കിൽ പോലും നമുക്കത് സ്ട്രെസ്സായി. അപ്പൊ ജോലി ഭാരം മാത്രമല്ല പ്രശ്നം. നമ്മൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ വെറും ജോലി ഭാരം മാത്രമായി കണക്കാക്കരുത്. പല കാരണം കൊണ്ടാവാം. അപ്പോ നമ്മളാ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ സ്മൂത്ത് അല്ലെങ്കിൽ വരാം. പിന്നെ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ വരാം. അപ്പൊ പിന്നെ നമ്മൾ അതിനെ പറ്റി ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് നെഗറ്റീവ്സ് നമ്മളെ മൈൻഡിൽ വരുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ ഗൾഫിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ആളുകളെ പല ആളുകളും സാമ്പത്തിക പരാധീനത കാരണവും മറ്റൊക്കെ നാട്ടിൽ നിന്ന് പുഷ് ചെയ്ത് വിടുന്ന ആളുകളുണ്ട്. അവര് മിക്കവാറും കടം വാങ്ങിയിട്ടും അപ്പുറത്തപ്പുറത്തും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ടിക്കറ്റും വിസയൊക്കെ പൈസയൊക്കെ എടുത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവുക. സംഭവിക്കുന്നത് ആദ്യം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ ഉടനെ നാട്ടിലെത്തും, അപ്പൊ അതിന്റെ കടം കൂടിയും കൂടി. അപ്പൊ അവർക്ക് തന്നെ അവരുടെ മൈൻഡ് സെറ്റ് ആവാതെ നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാതെ ഉന്തി തട്ടി വിടുമ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണത്. ഇപ്പൊ നമുക്ക് പോവണം, നാട്ടിൽ പോകണം എന്ന് ഇവിടെ ഉള്ള ഒരു പ്രവാസിക്ക് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിർത്തിയാലും ചിലപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് ഗുണമെല്ലാം ഉണ്ടാവില്ല, ഒന്ന് റിഫ്രഷ് ചെയ്ത് വരേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരേ അവസ്ഥകളുണ്ട്. അപ്പൊ ആ സ്ട്രെസ് കുറക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ത്വരിതപ്പെടുത്തി കൊണ്ടുവരണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളും മറ്റതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത്തരം ഓരോ എയിം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും ഇപ്പൊ നമ്മൾ നാട് വിട്ട് ഇവിടെ നിൽക്കുമ്പോ ഏതെങ്കിലും ഒരാളുണ്ടോ ഇവിടെ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ വളരെ ദുർലഭം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ഏതൊരാളോട് ചോദിച്ചാൽ കുറച്ചാലും കൂടെയൊക്കെ നിൽക്കും, എന്നിട്ട് അങ്ങനെ നാട്ടിലൊക്കെ പോയി സെറ്റിൽ ചെയ്യണം, ഇതാണ് എല്ലാവരുടെയും വർത്താനം. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഈ സ്ട്രെസ് കൊണ്ട് നടക്കുമ്പോ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുകയും അത് ഫിസിക്കൽ കംപ്ലയൻസും അതുപോലെ മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ മാനസിക സമ്മർദ്ദം കൊണ്ട് തന്നെ മാനസിക രോഗം മാത്രമല്ല ഫിസിക്കൽ കംപ്ലയൻസും കൂടും. ഇപ്പൊ ഈ സ്ട്രെസ് കൂടുമ്പോ പ്രമേഹമുള്ള ആൾക്കാർക്ക് പ്രമേഹത്തിന്റെ അളവ് കൂടും, അതുപോലെ മറ്റുള്ള പ്രഷർ ബി പി ബ്ലഡ് പ്രഷർ കൂടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന്റെ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഇന്റേണൽ ടെൻഷൻ ഉണ്ടാവുമ്പോൾ അത് കൂടും. ഈ ഹാർട്ട് അറ്റാക്കിനെ പോലത്തെ പ്രശ്നങ്ങൾക്ക് പലതിനും കാരണം സ്ട്രെസ് ആണെന്ന് പറയുന്നു. അപ്പോ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കണക്റ്റഡ് ആണ് സ്ട്രെസ്. അപ്പൊ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നം എങ്ങനെ വരുമ്പോഴും അത് മറ്റുള്ള അവയവങ്ങളൊക്കെ ബാധിക്കും പുറത്തോട്ട്
കാണിച്ചില്ലെങ്കിലും.
മനസ്സ് ഒരു അവയവമല്ല, അത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അതിന്റെ സാന്നിധ്യം എല്ലാ ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും എല്ലാ അവയവങ്ങളും ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും മനസ്സിന്റെ സാന്നിധ്യം വേണം, അതില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ അത് നമ്മൾ തന്നെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് വേണ്ടത്.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരും ഇടവേളയ്ക്ക് ശേഷം.
മാതൃമലയാളത്തിന്റെ മന്ത്രധ്വനി പ്രവാസി ഭാരതി 153.9 AM.